ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം. ഒരു പുതിയ ദിവസം കൂടി ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ഈ ശുഭദിനത്തിൽ നമ്മുടെ മനസ്സുകളിൽ ധ്യാനചിന്തകളുടെ സൗമ്യ തരംഗങ്ങൾ ഉണരട്ടെ. വിചാരങ്ങളിലും പ്രവൃത്തിയിലും നന്മയുടെ സുഗന്ധം നിറയട്ടെ. ഇപ്പോൾ അനുഗ്രഹ വചനങ്ങൾ പങ്കുവയ്ക്കുന്നു ബിഷപ്പ് ഡോക്ടർ കെ പി യോഹന്നാൻ.
ഏതാണ്ട് 2000 വർഷക്കാലം മുമ്പ് ഒരു മനുഷ്യൻ ഇങ്ങനെ ചോദിച്ചു, ഈ യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇന്ന് നിങ്ങളോടുള്ള എന്റെ ചോദ്യം ഇതാ, ഈ യേശുവിനെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ചോദിച്ചേക്കാം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്നത്തെ ചിന്താവിഷയത്തിൽ ഇതേപ്പറ്റിയായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്.
ഇത് ആത്മീയ യാത്ര.
അമേരിക്കയിലെ ഒരു ഭീകര സംഭവം നടന്നു. അതായത്, ആശുപത്രിയിൽ ഒരേ ദിവസം ജനിച്ച 2 കുഞ്ഞുങ്ങൾ ആശുപത്രി അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ വിവരക്കേട് കാരണം കുഞ്ഞുങ്ങൾ മാറിപ്പോയി. വർഷങ്ങൾ ഒത്തിരി നീണ്ടു. 6-7 വർഷം കഴിഞ്ഞാണ് ഈ സംഭവം അവർ കണ്ടുപിടിക്കുന്നത്. ചോദ്യം, ഇതെങ്ങനെ കണ്ടുപിടിച്ചു? പറയാം. ഈ ഒരു പിതാവിൻ്റെ ബ്ലഡ് എടുത്ത് DNA ടെസ്റ്റ് ചെയ്തപ്പോൾ അതേസമയം അവൻ്റെ കുഞ്ഞിൻ്റെയും ടെസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴാണ് മനസ്സിലായത്, ഈ കുഞ്ഞിൻ്റെ പിതാവ് ഈ മനുഷ്യനല്ല. ചിന്തിച്ചു നോക്കിയേ ആ വീട്ടിലുണ്ടാകുന്ന പ്രശ്നം, കോളിലൊക്കെ വല്ലേ? അപ്പോൾ അന്വേഷണം ആരംഭിച്ചു. അതിൻ്റെ അനന്തരഫലമായിട്ട് ആ ദിവസം ആ ആശുപത്രിയിൽ ജനിച്ച ആ മറ്റേ കുഞ്ഞിൻ്റെയും ബ്ലഡ് എടുത്ത് DNA ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ആ കൊച്ചിൻ്റെ അപ്പൻ ആ കൊച്ചിൻ്റെ അപ്പനല്ല. പിടികിട്ടിയ കാര്യം, വീണ്ടും അന്വേഷണമാണ്. അപ്പോഴാണ് ഇവർ തലചൊറിച്ചിലടാ, ഇതെങ്ങനെ സംഭവിച്ചു? അങ്ങനെ അവസാനം നോക്കിയപ്പോൾ ഈ കുഞ്ഞുങ്ങളെ മാറിപ്പോയി. അപ്പോൾ ഇത് ടെലിവിഷനിലും പത്രത്തിലുമെല്ലാം രാജ്യത്തെ ഇളക്കി ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു. 2 മാതാപിതാക്കൾ, 2 കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങൾ മാറിപ്പോയി. ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? DNA ടെസ്റ്റ് ഉപയോഗിച്ച്. ഒരു മനുഷ്യൻ പറയുന്നു, ഈ കുഞ്ഞിൻ്റെ പിതാവ് ഞാൻ ആണ്, അല്ലെങ്കിൽ ഞാൻ അല്ല. ഒരു സ്ത്രീ പറയുന്നു, ഈ കുഞ്ഞിൻ്റെ അമ്മ ഞാനാണ്, അല്ലെങ്കിൽ ഞാൻ അല്ല. ഇത് സ്ഥാപിക്കാനുള്ള മാർഗമാണ് DNA ടെസ്റ്റ് എന്ന് പറയുന്നത്. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശുക്രിസ്തു തന്നെ പറ്റി അവകാശവാദം പറയുന്നു. താൻ ദൈവമാണ്, താൻ ജീവനെ കൊടുക്കുന്നവനാണ്, താൻ മനുഷ്യനെ അവസാനമായി ന്യായം വിധിക്കാൻ പോകുന്ന ജഡ്ജ് ആണ്, താൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ്, മനുഷ്യൻ നിത്യത എവിടെയായിരിക്കും എന്ന് തീരുമാനിക്കുന്നവൻ താനാണ്. ഈ അവകാശവാദങ്ങൾ യേശു തന്നെ പറ്റി പറയുന്നു. ഇത് സത്യമാണോ? ഇതുള്ളതാണോ? ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? ഇത് വിശ്വാസയോഗ്യമാണോ? ഉത്തരം, ദൈവത്തിൻ്റെ വചനം വേദവസ്തുങ്ങൾ വായിച്ചു നോക്കണം. അതിൽ പറയുന്ന കാര്യങ്ങൾ 2. യേശു പറഞ്ഞ കാര്യങ്ങൾ ഒരു വ്യക്തി അംഗീകരിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ അനുഭവത്തിൽ ഇത് വ്യത്യാസം വരുത്തുമോ? താൻ പറഞ്ഞ കാര്യങ്ങൾ അവനിൽ സംഭവിക്കുമോ? എന്നിൽ വിശ്വസിക്കുന്നവന് പാപക്ഷമ ഉണ്ട്, കുറ്റപ്പെടുത്തുന്ന മനസാക്ഷി ഇനി അവനെ വേട്ടയാടുകയില്ല, മരിച്ചാൽ നിത്യതയിൽ തന്നോടുകൂടെ ആയിരിക്കും എന്ന ഉറപ്പ് അവന് ലഭിക്കും, മരണഭീതി ഇനിയും അവനുണ്ടാകുകയില്ല. ഇതാ അവൻ്റെ ജീവിതത്തിൽ സകലവും പുതുതായി തീരുന്നു, പാപം ഇനിയും അവനെ ഭരിക്കുകയില്ല, അവന് സ്വാതന്ത്ര്യം ലഭിക്കും. ഇതൊക്കെ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ എൻ്റെ ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നതാണോ? ഡി എൻ എ ടെസ്റ്റ് പോലെ പരിശോധിച്ച് നോക്കണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാനീ പറയുന്നത്, എത്രയോ ആളുകൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് ലോക ചിന്തകന്മാർ, ഫിലോസഫേഴ്സ്, തത്വജ്ഞാനികൾ, സയന്റിസ്റ്റ്, മിടുമിടുക്കന്മാർ, ചരിത്രത്തിന് രൂപം കൊടുത്തവർ, ചരിത്രം സൃഷ്ടിച്ചവർ, ഒരു കാലത്ത് ഇവരൊക്കെ യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ വെറും പൊളിയാണ്, വഞ്ചനയാണ്, ഇല്ലാത്തതാണ്, മറ്റേ എല്ലാ മത നേതാക്കന്മാരെ പോലെ ഒരു മത നേതാവ് എന്ന് പറഞ്ഞ് അവസാനം അത് സ്ഥാപിക്കാൻ വേണ്ടി വർഷങ്ങൾ ചെലവഴിച്ച് അധ്വാനിച്ച് അന്വേഷിച്ചവർ ഓരോരുത്തരും അവസാനം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യേശു ക്രിസ്തു കർത്താവാണ്, യേശു ക്രിസ്തു രക്ഷകനാണ്, യേശു തന്നെ പറ്റി പറഞ്ഞ കാര്യം 100% വാസ്തവമാണ്, തന്റെ സന്നിധിയിൽ ക്രൂശിങ്കിൽ മുട്ടുകുത്തി യേശുവിനെ അവരുടെ ജീവിതത്തിൽ കർത്താവായി അവർ അംഗീകരിച്ചു. സി എസ് ലൂയിസ് എന്ന ഫിലോസഫർ, തത്വചിന്തകൻ, ഒരു കാലത്ത് യേശു ദൈവമല്ല, താൻ പറഞ്ഞത് വിഡ്ഢിത്തമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ദീർഘവർഷങ്ങൾ ചിലവഴിച്ച് താൻ പഠനം നടത്തി. അവസാനം യേശു ക്രിസ്തു കർത്താവും ദൈവവും എന്ന് മനസ്സിലാക്കി തൻ്റെ ജീവിതം യേശുവിന് ഏൽപ്പിച്ചു കൊടുത്തു. ലോകത്തെ ജനലക്ഷങ്ങളെ സ്വാധീനിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു സി എസ് ലൂയിസ്. താൻ ഇപ്രകാരം എഴുതി, യേശുവിൻ്റെ തന്നെ പറ്റിയുള്ള തൻ്റെ സാക്ഷ്യത്തിന് നാം മറുപടി പറഞ്ഞേ ഒക്കത്തുള്ളൂ. ഒന്നുകിൽ തൻ്റെ ക്ലെയിംസ്, താൻ അവകാശപ്പെട്ട കാര്യങ്ങൾ പച്ചക്കള്ളവും വഞ്ചനയുമാണ്, അല്ലെങ്കിൽ താൻ പറഞ്ഞത് പൂർണ്ണ സത്യമാണ്. ഇടയ്ക്ക് ഇതിന് ഒരു സ്ഥലമില്ല. യേശു പറഞ്ഞത് കളവാണ് എന്ന് പറയുന്നുവെങ്കിൽ അത് രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഒന്ന്, താൻ കള്ളം പറയുന്നുവെന്ന് തനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ അറിഞ്ഞോണ്ട് മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി താൻ തന്നെ പറ്റി പറഞ്ഞ സാക്ഷ്യങ്ങൾ കള്ളമായിരുന്നു. രണ്ടാമത്, യേശു പറഞ്ഞതെല്ലാം കള്ളം അല്ലെങ്കിൽ വഞ്ചന എന്നറിയാതെ താൻ സംസാരിച്ചു. താൻ പറഞ്ഞത് എന്തെന്ന് തനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ആദ്യത്തെ ഓപ്ഷൻ നാം തിരഞ്ഞെടുക്കുന്നു എങ്കിൽ യേശു ഒരു ദുഷ്ടനും കള്ളനും കപടഭക്തിക്കാരനും എന്ന് വിധി എഴുതാം. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മനഃപൂർവമായി അറിഞ്ഞോണ്ട് താൻ ദൈവമാണെന്നും രക്ഷകനാണെന്നും സത്യമാണെന്നും ഒക്കെ പറഞ്ഞത് ഇത് തികച്ചും അറിഞ്ഞോണ്ട് താൻ പറഞ്ഞതാണെങ്കിൽ തന്നെപ്പോലെ ദുഷ്ടനും വഞ്ചകനും ഭൂമിയിൽ ജനിച്ചിട്ടില്ല. എന്നാൽ യേശുവിൻ്റെ ശത്രുക്കൾ പോലും പറയും യേശു ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു വ്യക്തി അല്ല യേശു. എന്നാൽ രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ, അതായത് യേശു പറഞ്ഞത് എന്തെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു, മനഃപൂർവ്വമല്ല, അറിയാതെ പറഞ്ഞു പോയതാ എന്ന് പറയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അറിവില്ലാതെ തന്നെ തന്നെ പറ്റി തെറ്റായി അവതരിപ്പിച്ചു എന്നാണ്. അങ്ങനെയെങ്കിൽ രണ്ട് കാര്യം വ്യക്തമാകുന്നു. ഒന്നുകിൽ താൻ മാനസികമായി ഏതാണ് തകരാറ് പറ്റിയ ഒരു വ്യക്തി, ഒരു ഭ്രാന്തൻ, ഇത് അസാധ്യം ഇല്ലേ? യേശു ഒരു ഭ്രാന്തനല്ലായിരുന്നു. അല്ല എങ്കിൽ വലിയ ജനസമൂഹം പറയുന്ന പോലെ യേശു ഒരു വലിയ ഗുരു ആണ്, ഒരു മനുഷ്യസ്നേഹിയാണ്. എന്നാൽ ഒരു തീർത്ത തീരുമാനത്തിനായി യേശു നമ്മെ നിർബന്ധിച്ചാൽ ഒട്ടുമുക്കാലാളും പറയും യേശു ദൈവമെന്ന് സമ്മതിക്കുവാൻ അവർക്ക് കഴിയത്തില്ല. ഏറ്റവും മെച്ചമായി യേശുവിനെ പറ്റി അവർക്ക് പറയാവുന്ന അഭിപ്രായം, താൻ ഒരു നല്ല മനുഷ്യൻ, മനുഷ്യസ്നേഹി, ഒരു ഗുരു. പക്ഷെ ദൈവം ഒന്ന് അംഗീകരിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. മുന്നോട്ട് സി എസ് ലൂയിസ് പറയുകയാണ്, ഈ മുകളിൽ പറഞ്ഞ മുഴുവൻ വിവരണങ്ങളും അംഗീകരിച്ചാൽ യേശുവിനെ ഒരു ഭ്രാന്തനും വഞ്ചകനും ആയി നാം കാണേണ്ടി വരും. അല്ലെങ്കിൽ താൻ പറഞ്ഞത് സത്യമായി അംഗീകരിക്കണം. താൻ കർത്താവും ദൈവവുമാണ്. ഇപ്പോൾ നിന്റെ മുമ്പിൽ ഒരു തീരുമാനം മാത്രം ശേഷിച്ചിരിക്കുന്നു. ഒന്നുകിൽ വിശ്വസിക്കുക, യേശുവിനെ അംഗീകരിക്കുക, അല്ലെങ്കിൽ യേശുവിനെ തള്ളിപ്പറയുക. യേശു ക്രിസ്തു ഒരു നല്ല മനുഷ്യൻ, ഒരു മതസ്ഥാപകൻ, മനുഷ്യസ്നേഹി, പ്രവാചകൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. യേശു തന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ അതല്ല. ദൈവം മനുഷ്യനായി വന്ന രക്ഷകൻ, വീണ്ടെടുപ്പുകാരൻ. എന്നെ കണ്ടവർ ദൈവത്തെ കണ്ടിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ന്യായവിധിയിൽ ഒരിക്കലും അവൻ വരികയില്ല. അതേ സ്നേഹിത, നിങ്ങൾ തീരുമാനിക്കണം, യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെയെങ്കിൽ യേശുവിനെ നിന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കണം.
നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തുമാകട്ടെ, അത് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. വിലാസം: ആത്മീയ യാത്ര, തിരുവല്ല 5, കേരള. വിളിക്കേണ്ട നമ്പറുകൾ: 0469 261 931 5 2, മൊബൈൽ നമ്പർ 9447 1316 96. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ay.radio@bcasia.org. ബിലീവേഴ്സ് ചർച്ചിന്റെ ആത്മീയ യാത്രാ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്.